بسم الله الرحمن الرحيم بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد നമ്മൾക്ക് ബുലൂഹുൽ മറാമിൽ സലാത്തുൽ കുസൂഫ് അല്ലേ, നിങ്ങൾക്ക് കുസൂഫാണോ ഖുസൂഫാണോ? കുസൂഫ് ഇവിടെ എഴുതിയത് ഇതിൽ എഴുതിയതിൽ മുലാഹദ ഉണ്ടെങ്കിൽ ഇവിടെ പറയണേ. സലാത്തുൽ കുസൂഫ് എന്താ കുസൂഫ്? ഗ്രഹണം. ആ കുസൂഫ് സലാത്തുൽ കുസൂഫ് എന്ന് പറയും, സലാത്തുൽ ഖുസൂഫ് എന്നും പറയും. ഖുസൂഫ് ഖസഫ എന്നും കസഫ എന്നും. കുസൂഫ് ഷംസിനാണ് കൂടുതൽ പ്രയോഗിക്കാറുള്ളത്. കുസൂഫ് ഷംസ് സൂര്യഗ്രഹണം. ഖുസൂഫുൽ ഖമർ ചന്ദ്രഗ്രഹണം. ക ഹ പക്ഷെ ചിലയിടത്ത് സൂര്യനും ഖസഫ എന്ന് പറയും. ചിലരാണ് പൂർണ്ണ ഗ്രഹണമെങ്കിൽ ഖുസൂഫ്, ഭാഗിക ഗ്രഹണമെങ്കിൽ കുസൂഫ്. അതൊക്കെ ഭാഷാപരമായിട്ടുള്ളതായ ചില ചർച്ചകൾ മാത്രമാണ്. ഏറ്റവും പിന്നെ ഉചിതം ഖുസൂഫുൽ ഷംസ്, ഖുസൂഫുൽ ഖമർ. അത് അങ്ങോട്ടും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭാഷയിൽ വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. റൈറ്റ്. എന്താണ് പിന്നെ ഗ്രഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ പിന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ? അത് ഹദീസിന്റെ വെളിച്ചത്തിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ വിശദീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ഗ്രഹണം ഉണ്ടായത്, അതാണ് ബലപ്പെട്ട അഭിപ്രായം. ഒരു ഗ്രഹണം, ഒരിക്കൽ മാത്രമാണ് ഗ്രഹണം ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ. ചില ചരിത്രകാരന്മാർ വേറെയും ഗ്രഹണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില ന്യായങ്ങളുണ്ട്, അത് ഇൻഷാല്ലാഹ് നമുക്ക് ഇവിടെ വരും. അറിയപ്പെട്ട ഒരു ഗ്രഹണമാണ്, മനസ്സിലായി? അതെന്താണ്ടായതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം, ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന മഹദിയിൽ ഒരു കുട്ടി ഉണ്ടായി, ഇബ്രാഹിം. ആ ഇബ്രാഹിം എന്ന കുട്ടി പിന്നെ മദീനയിൽ വെച്ച് മരണപ്പെട്ടു, മദീനയിൽ മരണപ്പെട്ടു. ഹിജറയുടെ പത്തിൽ, ഹിജറയുടെ പത്തിൽ. ചില റിപ്പോർട്ടുകളിൽ അത് റബീഉൽ അവൽ മാസത്തിലായിരുന്നു, ചിലതിൽ അത് കുട്ടി മരണപ്പെട്ടത് ഷവ്വാൽ മാസത്തിലായിരുന്നു എന്നാണ്. ഹിജറയുടെ പത്തിൽ ഷവ്വാൽ മാസത്തിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാ മരണപ്പെടുന്നത്? ഹിജറയുടെ 11 റബീഉൽ അവലാണ്. അപ്പൊ ഈ കുട്ടി മരണപ്പെട്ട റസൂലുള്ളാഹി ഷവ്വാൽ അല്ലേ? ഷവ്വാൽ 29-ന് മരണം, കുട്ടിന്റെ മരണം. ചില ചരിത്ര റിപ്പോർട്ട് പ്രകാരം ഷവ്വാൽ 29-ന്. അപ്പോ പിന്നെ മുഹറം ഷവ്വാൽ, ദുൽഖാദ 29, ദുൽഹജ്ജ് 29, മുഹർ 29, സഫർ 29, റബീഉൽ അവൽ 12, റസൂലുള്ളാഹി വഫാത്തായി. മാസങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി വഫാത്തായി, ഈ കുട്ടി മരിച്ചിട്ട്. ഏതായാലും പിന്നെ ഈ ഗ്രഹണമാണ് അറിയപ്പെട്ടത്, ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസം. അത് ചരിത്രത്തിൽ സൂക്ഷ്മമായിട്ട് പിന്നെ ഈ ഗോളശാസ്ത്ര പണ്ഡിതന്മാരും ചരിത്രകാരന്മാരായിട്ടുള്ള മുഹദ്ദിസീങ്ങൾ വരെ, ചരിത്രകാരന്മാരായിട്ടുള്ള മുഹദ്ദിസീങ്ങൾ വരെ അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കാലഗണനയിൽ പറ്റുമല്ലോ. അങ്ങനെ അവർ പറയുന്നത് AD 632 ജനുവരി 27, AD 632 ജനുവരി 27 രാവിലെ 8:30 ആ ഗ്രഹണം എന്നാണ്. രാവിലെ 8:30. അപ്പോൾ അറബി നോക്കുകയാണെങ്കിൽ പിന്നെ ഹിജറയുടെ പത്ത് ഷവ്വാൽ ഇരുപത്തിയേഴിന് അത് ജനുവരി 632 ജനുവരി 27 അറബി ഷവ്വാൽ 29 ഹിജറയുടെ പത്ത് ഹിജറാബ്ദം 10 ഷവ്വാൽ 27 അതാണ് മുബാറക് പൂരിയൊക്കെ 29 ഷവ്വാൽ 29 ജനുവരി 27 മുബാറക് പൂരിയൊക്കെ എങ്ങനെയാണ് പിന്നെ അതിന്റെ ദിവസം നിർണയിച്ചിട്ടുള്ളത്? അന്നുണ്ടായ ഗ്രഹണമാണ് പ്രസിദ്ധമായ ഗ്രഹണം. നസ്രാശ്രമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ഒരു ഗ്രഹണം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്, മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു ഗ്രഹണം. സംസാര വിഷയം എന്തെന്ന് വെച്ചാല് ഈ ഗ്രഹണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമസ്കരിച്ചതിൽ അത് എത്ര റക്അത്തായിരുന്നു, അതിൽ എത്ര റുക്കൂഉകളായിരുന്നു എന്നാണ്. സഹീഹായി സ്ഥിരപ്പെട്ടതിൽ തന്നെ ചിലതിൽ 4 റുക്കൂഉകൾ, ചിലതിൽ 6 റുക്കൂഉകൾ, ചിലതിൽ 8 റുക്കൂഉകൾ, ചിലതിൽ 10 റുക്കൂഉകൾ സഹീഹായി സ്ഥിരപ്പെട്ടതിൽ തന്നെ. അപ്പൊ ഒരു നിസ്കാരം റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് റാവിമാരിൽ നിന്ന് വ്യത്യസ്ത റിവായത്തുകൾ വന്നു? അതും ഇമാം മുസ്ലിം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളത്. അത് കാരണത്താൽ വലിയ ചർച്ചയാണ് മുഹദ്ദിസീങ്ങൾക്കിടയിൽ അപ്പൊ നമ്മൾ ആ ചർച്ചയിലേക്ക് ഇൻഷാല്ലാ ഇവിടെ ഹദീസ് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം. പിന്നീട് ഒന്നാമത്തെ ഹദീസ് അൽ മുഗീറത്ത് ഇബ്നു ഷുഅബ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അനിൽ മുഗീറത്തി ഇബ്നു ഷുഅബ റളിയല്ലാഹു തആല അൻഹു قال انكسفت الشمس على عهد رسول الله صلى الله عليه وسلم يوم مات ابراهيم فقال الناس انكسفت الشمس لموت ابراهيم فقال رسول الله صلى الله عليه وسلم ان الشمس والقمر ايتان من ايات الله لا ينكسفان لموت احد ولا لحياته فاذا رايتموهما فادعوا الله وصلوا حتى تنكشف حتى തങ്കശിഫ്. മുത്തഫഖുൻ അലൈഹ്. വഹാദ ലഫ്ദുൽ ബുഖാരി. വഫി റിവായത്തിൽ ലഹു അല്ലേ ഹത്ത തൻജലി, വലിൽ ബുഖാരി അൻ അബി ബക്ര റളിയല്ലാഹു തആല അൻഹു ഖാൽ ഫസല്ലു വദഉ ഹത്ത യൻകശിഫ മാ ബികും. അല്ലേ ഫസല്ലു വദഉ ഹത്ത യൻകശിഫ മാ ബികും. ആ ഹദീസിനർത്ഥം പറയാ ബാക്കി. അൽ മുഗീറ ഇബ്നു ഷുഅബ റളിയല്ലാഹു തആല അൻഹു എന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. മുഗീറ റളിയല്ലാഹു തആല അൻഹു ആരാണ്? മുഗീറത്ത് ഇബ്നു ഷുഅബ ഇബ്നു അബി ആമിർ അബു ഈസ നമുക്ക് വന്ന റാവിയാണ്. ഹിജ്റയുടെ 50 കൂഫയിലാണ് മുഗീറ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടത്. അദ്ദേഹം ബനു സഖീഫ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അൽ മുഗീറത്ത് ഇബ്നു ഷുഅബ ഇബ്നു അബി ആമിർ അസ്സഖഫി വന്ന റാവിയാണ്. പിന്നെ ചില റിപ്പോർട്ടുകളിൽ, ചരിത്ര റിപ്പോർട്ടുകളിൽ കേട്ടോ, ആയിഷ റളിയല്ലാഹു തആല പറയുന്നത് മുഗീറ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണല്ലോ ഗ്രഹണത്തിന്റെ, അന്ന് മൂപ്പര് ഗ്രഹണത്തെ നോക്കിയപ്പോൾ മൂപ്പരുടെ കണ്ണിന്റെ കാഴ്ച പോയി എന്ന് പറയുന്നത്. പക്ഷെ മുഗീറിന്റെ കണ്ണിന്റെ കാഴ്ച പോയത് യർമുക്ക് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടാണ് എന്നുള്ള വേറെ ചരിത്ര റിപ്പോർട്ടുകളുണ്ട്. ഒക്കെ ചരിത്ര റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് പിന്നെ അത് പലരും അങ്ങനെ ചരിത്രത്തിൽ വായിച്ചത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇൻകസഫത്ത് ഷംസു അല അഹദി റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ കാലത്ത് സൂര്യന് ഗ്രഹണമുണ്ടായി. ഇൻകസഫത്ത്, സൂര്യന് ഗ്രഹണമേറ്റു. എപ്പോഴാ ഈ സൂര്യന് ഗ്രഹണം ഏൽക്ക? ഏതാ അവസ്ഥയിലാ? നമ്മൾ സൂര്യന് ഗ്രഹണം ഉണ്ടായി എന്ന് അറിയില്ല. എപ്പോഴാ? ഭൂമിന്റെ സൂര്യന്റെ ഇടയിൽ ചന്ദ്രൻ വരുമ്പോ സൂര്യഗ്രഹണം. എപ്പോഴാ ചന്ദ്രഗ്രഹണം? സൂര്യന്റെയും ചന്ദ്രന്റെ ഇടയില് ഭൂമി വരുമ്പോ, സൂര്യന്റെയും ചന്ദ്രന്റെ ഇടയിൽ ഭൂമി വരുമ്പോ ചന്ദ്രഗ്രഹണം. കലാസ് ഇൻകസഫത്തി ശംസു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യൗമ മാത ഇബ്രാഹിം. യൗമ മാത ഇബ്രാഹിം, ഇബ്രാഹിം മരിച്ച ദിവസം. ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം. ആ ഡേറ്റ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോ ഈ സൂര്യഗ്രഹണം ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരിക ചന്ദ്രഗ്രഹണത്തിന്, അതേപോലെ തന്നെ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരിക സൂര്യഗ്രഹണത്തിന് എന്ന് പറയുമ്പോൾ, അതൊക്കെ ഗോളശാസ്ത്രപരമായി ഭൗതികമായിട്ടുള്ള ഒരു വീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന പ്രകാശം അത് അള്ളാഹു സുബ്ഹാനഹു വതആല തടയാണ്, മനസ്സിലായില്ലേ? തടയാണ്. അത് ഏത് രീതിയിലാകട്ടെ, അതിന് ഭൗതികമായിട്ട് ഏത് നോട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. എന്താ വമാ നുർസിലു ബിൽ ആയാത്ത്? ദൃഷ്ടാന്തങ്ങളെ നാം നിയോഗിക്കുകയില്ല, ഇല്ലാ തഖ്വീഫ്. അത് മനുഷ്യന്മാരെ മുന്നറിയിപ്പും അപായ സൂചനയും നൽകാനല്ലാതെ. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള അപായ സൂചന ഏതിലുണ്ട്? ഗ്രഹണത്തിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഗ്രഹണം വരുമ്പോൾ രണ്ട് വീക്ഷണമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ്? ഈ ആത്മീയ വീക്ഷണമാണ്. എന്താണ് ആത്മീയമായിട്ടുള്ള ഈ നിരീക്ഷണം, മതപരമായ നിരീക്ഷണം, അതെന്താണ്? അള്ളാഹു നമുക്ക് നൽകുന്ന മുന്നറിയിപ്പും താക്കീതുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വേഗം നിസ്കരിക്കാന്, ഇസ്തിഗ്ഫാർ നടത്താന്, കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ നമുക്ക്? അതാണ്. അതേസമയം അതിന് ഭൗതികമായിട്ടുള്ളതായ ഇത്തരം ഒരു വീക്ഷണം നിരീക്ഷണം അതിനില്ല എന്നുള്ളതല്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? പിന്നെ ഈ അള്ളാഹു ഇതിനെ നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് അയക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞത്, നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്, ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞത്. മനസ്സിലായോ? ഇബ്രാഹിം മരിച്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഷംസിന് ഗ്രഹണം ഉണ്ടായി. ഫഖാല الناس, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇൻകസഫത്തി ഷംസു ലിമൗത്തി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മൗത്ത് മരണം നിമിത്തമാണ് സൂര്യന് ഗ്രഹണം ഉണ്ടായത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സഹാബികൾ. കാരണം അവര് ജാഹിലിയത്തിൽ പണ്ട് കാലം മുതലേ മനസ്സിലാക്കിയൊരു സംഗതി എന്താ, ഗ്രഹണം ഉണ്ടാകുക ഒന്നുകിൽ ഒരാളുടെ മരണം അല്ലെങ്കിൽ ഒരു മഹാന്റെ ഒരാളുടെ ജനനം, ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അവര് ഭയങ്കര ചെണ്ട കൊട്ടി ആഘോഷിക്കുമായിരുന്നാണ് ഗ്രഹണം, ചെണ്ടകൊട്ടി ആഘോഷിക്കുമായിരുന്നു ഗ്രഹണം എന്നുള്ളത്. അപ്പൊ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു, പിന്നെ അന്ന് ഗ്രഹണം ഉണ്ടായി, ഗ്രഹണം ഉണ്ടായി. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്ത്? ഇൻകസഫത്തി ഷംസു ലിമൗത്തി ഇബ്രാഹിം എന്നവർ പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് തിരുത്തി. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഷംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ രണ്ട് ആയത്തുകളാണ് സൂര്യനും ചന്ദ്രനും. ലാ യൻകസിഫാനി ലിമൗത്തി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ മരണം കാരണത്താലും ഒരാളുടെ ജീവിതം കാരണത്താലും അവക്ക് ഗ്രഹണമേൽക്കുന്നില്ല. ഫൈദാ റഅയ്തു മൂഹുമ അവ നിങ്ങൾ കണ്ടാൽ, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിങ്ങൾ കണ്ടാൽ, ഫദുള്ള നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക, വസല്ലു നിങ്ങൾ നമസ്കരിക്കുക, ഹത്ത തൻകശിഫ് പിന്നെ സൂര്യൻ അത് വെളിപ്പെടുന്നത് വരെ അല്ലെങ്കിൽ ചന്ദ്രൻ അത് വെളിപ്പെടുന്നവരെ, ഗ്രഹണം തീരുന്നത് വരെ നടത്തും. ചില റിപ്പോർട്ടുകളിൽ ഫദുള്ളാഹ വസല്ലു എന്നാണ്, ചില റിപ്പോർട്ടുകളിൽ വസല്ലു ഫദുള്ള, നിങ്ങൾ നിസ്കരിക്കുക അള്ളാഹിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരവും ദുആയും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് ബുഖാരി മുസ്ലിം ഒത്തിച്ച് മുഖേറിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുത്തഫഖുൻ അലൈഹ്. ഈ റിവായത്ത് ബുഖാരിയുടേതാണ്, മനസ്സിലല്ലേ? ഒരു റിപ്പോർട്ടിൽ ഹത്ത തൻജലി എന്നുണ്ട്, ഹത്ത തൻജലി. എന്താ തൻജലി എന്നാണ്? ഹത്ത തൻകശിഫ് എന്നുള്ളതിന് പറയാം ഹത്ത തൻജലി, അർത്ഥം തന്നെ, അർത്ഥം ഒരർത്ഥം തന്നെ, ഗ്രഹണം തീരുക, സൂര്യന് വെളിപ്പെടുക. വലിൽ ബുഖാരി അൻ അബി ബക്ര റളിയല്ലാഹു തആല അൻഹു, അബൂബക്രയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വേറെ റിപ്പോർട്ടിലുണ്ട്. അതാ ഫസല്ലു വദുഉ, ഇവിടെയാണ് ഫസല്ലു നിങ്ങൾ നിസ്കരിക്കുക, വദുഉ നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക, ഹത്ത യൻകശിഫ മാ ബികും, ഹത്ത യൻകശിഫ് നീങ്ങുന്നത് വരെ, മാ ബികും നിങ്ങൾക്ക് ഉള്ളത്, എന്താ നിങ്ങൾക്കുള്ളത്? ഗ്രഹണ മാ ബികും, ഗ്രഹണം ഉണ്ടാകുമ്പോ ടെൻഷൻ ഉണ്ടാവും, ഗ്രഹണം ഉണ്ടാകുമ്പോ പ്രയാസം ഉണ്ടാവും. അപ്പൊ ആ പ്രയാസം അത് നീങ്ങുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാ പറഞ്ഞത്, വിശ്വാസികൾ ഒരു ഗ്രഹണത്തെ നോക്കുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹുവിൽ നിന്നുള്ള തഹ്വീഫാണ്, ഭീതിപ്പെടുത്തലാണ്, അപായ സൂചനയാണ്. ആ അത്ഭുത പ്രതിഭാസം അവിടെ ആരാ കാഴ്ചവെക്കുന്നത്? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിയും, മനസ്സിലായില്ലേ? അതുകൊണ്ട് വിശ്വാസി ഭയപ്പാടിലായിരിക്കണം എന്നുള്ളതാണ്. അത് നീങ്ങുന്നത് വരെ നിസ്കരിക്കുക, ദുആ ചെയ്യുക എന്നുള്ളതാണ്. എന്ത്, നിങ്ങൾ എന്താ പറഞ്ഞ? എവിടെ യുക്ഷഫ അങ്ങനെ ഉണ്ടല്ലേ, മാഫി മുഷ്കിൽ, എൻകശ് എന്നാണ് നീങ്ങ, യുക്ഷഫറിലും നീങ്ങ എന്നുള്ളത് അതേ അർത്ഥത്തിൽ, കശഫ എന്നാണ് വിരി നീക്കി മറ നീക്കി എന്നൊക്കെ പറഞ്ഞു, ഗ്രഹണം അത് തീർന്നത് വരെ എന്നുള്ള ഉദ്ദേശം. നീങ്ങപ്പെടുന്നത് വരെ, നീക്കപ്പെടുന്നത് വരെ എന്നുള്ള അർത്ഥത്തിൽ. അതൊന്നാമത്തെ ഹദീസ്. ഇനി രണ്ടാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ് അല്ലേ. വൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഹറ ഫീ സലാത്തിൽ കുസൂഫ് എന്താ ബിഖിറാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഹറ ഫീ സലാത്തിൽ കുസൂഫ് കുസൂഫ് നമസ്കാരത്തിൽ ജഹറ ശബ്ദമുയർത്തി ബിഖിറാതിഹി തന്റെ ഖിറാഅത്ത് കൊണ്ട് തന്റെ ഖിറാഅത്ത് കൊണ്ട് ഫസല്ല അർബഅ റകഅത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാല് റകഅത്തുകൾ എന്നാ റുക്ഊകൾ കൊണ്ട് നിസ്കരിച്ചു ഫീ റകഅത്തെ രണ്ട് റകഅത്തുകളിലായിട്ട് രണ്ട് റകഅത്തുകളിൽ നാല് റകഅത്ത് റകഅത്ത് എന്നാ റുക്ഊആത്ത് എന്നർത്ഥം റുക്ഊകൾ നിസ്കരിച്ചു. അതേപോലെ അർബഅ സജദാത്ത് നാല് സുജൂദുകളും നാല് സുജൂദുകളും നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഹറ ഫീ സലാത്തിൽ കുസൂഫ് ബിഖിറാഅത്തി തന്റെ ഖിറാഅത്ത് കൊണ്ട് സലാത്തിൽ കുസൂഫിൽ റസൂലുള്ള ശബ്ദം ഉയർത്തി. ഇത് ഇത് സലാത്തുൽ കുസൂഫിന്റെ കൈഫിയത്താണ്. ശബ്ദം ഉയർത്തിയിട്ടാണ് നിസ്കരിച്ചത്. ഫസല്ല അർബ റകഅത്ത് നാല് റകഅത്ത് നിസ്കരിച്ചു ഫീ റകഅത്തെ രണ്ട് റുക്കൂകളിലായിട്ട് അർബ സജ്ദാത്ത് നാല് സുജൂദുകളും രണ്ട് റകഅത്ത് നിസ്കരിച്ചു. ഓരോ റകഅത്തിൽ എത്ര റുക്കൂ വീതം? രണ്ട് റുക്കൂ വീതം, നാലല്ല രണ്ട് റുക്കൂ വീതം മൊത്തം നാലെണ്ണം. അതേപോലെ രണ്ട് സുജൂദുകളും അല്ലെ. ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ആയിഷയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് മുസ്ലിമിന്റെ ലഫ്ബ് അല്ലേ. هذا لفظ مسلم അല്ലെ. ഇത് മുസ്ലിമിന്റെ ലഫ്ളാണ്. വഫി റിവായത്തിൽ ബുഖാരി അല്ലെ, ബുഖാരിയുടെ ഒരു റിവായത്തിലുണ്ട്. ഫബഅസ മുനാദിയൻ അസ്സലാത്തു യുനാദി അസ്സലാത്തു ജമി അങ്ങനല്ലേ. ഫബഅസ മുനാദി റസൂലുള്ള ഒരു വിളിച്ചു പറയുന്നവനെ നിയോഗിച്ചു. ഫബഅസ മുനാദിയൻ റസൂലുള്ള വിളിച്ചു പറയുന്ന ഒരാളെ നിയോഗിച്ചു. യുനാദി വിളിച്ചു പറയാൻ എന്ത് വിളിച്ചു പറയണം? അസ്സലാത്തു ജാമിയ അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ചു പറയുവാൻ റസൂലുള്ള ഒരാളെ നിയോഗിക്കുകയുണ്ടായി. അത് ബുഖാരിയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസിൽ നിന്നാണ്. റസൂലുള്ള നിയോഗിച്ചു എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു അംറുൽ നിന്നുള്ള നിവേദനമാണ്. അപ്പൊ ഈ ഹദീസ് അറിയിക്കണത് എന്താ ഒന്ന് പറഞ്ഞി, എന്താ ഈ ഹദീസ് അറിയിക്കണത്? ബുഖാരിന്റെ മുസ്ലിമിന് ഈ ഹദീസ് അറിയിക്കണത് ഗ്രഹണ നിസ്കാരത്തിൽ എങ്ങനെയാ ഓതേണ്ടത്? ഉറക്കെ ഓതണം. നബിസ്ലാസ്ലം മതങ്ങൾ ഉറക്കെ ഓതി എന്നാണ് മനസ്സിലായത്. പിന്നെ നാല് റുക്കൂകളാണ് രണ്ടറക്കായത്തില്, ഈ രണ്ട് റുക്കൂ വീതം, ഈ രണ്ട് സുജൂദ് വീതം. പിന്നെ നിസ്കാരത്തിന് എന്ത് ചെയ്യണം? അസ്സലാത്ത് ജാമ്യം എന്നിട്ട് എന്ത് ചെയ്യണം? വിളിക്കണം എന്നുള്ളത് മനസ്സിലായി. ഗ്രഹണ നിസ്കാരത്തിന്റെ ഹുക്കും എന്താ വിധി? ഗ്രഹണ നിസ്കാരം അത് നിർബന്ധമല്ല, പക്ഷെ അത് സുന്നത്താണ്, സുന്നത്താണ് എന്ന് പിന്നെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചിലരത് ഇജ്മാ സുന്നത്താണ് എന്നുള്ളത് ഇജ്മാ ആണ് എന്ന് പറഞ്ഞത്. ഗ്രഹണ നിസ്കാരത്തിൽ ഓത്ത് പതുക്കെയാണോ ഉറക്കെയാണോ? ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പതുക്കെയാണോ ഓതണ്ടെന്നാണ്. ഗ്രഹണ നിസ്കാരത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബലി ഹംബലി ഫുഖഹാക്കളാണ് അഹ്ല ഹദീസിന്റെ പണ്ഡിതന്മാരാണ് ഉറക്കെ ഓതണം എന്ന് പറഞ്ഞത്. കാരണം ഈ ഹദീസ് എന്താണ്? ബുഖാരിലെ മുസ്ലിമിലെ ഹദീസാണ്. അത് പിന്നെ വിഷയത്തിൽ വ്യക്തമായ തെളിവാണ്, തെളിവാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പതുക്കെയാണോ ഓതണ്ടെന്നാണ്. ഇബ്നു അബ്ബാസിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത് ദുർബലമാണ്, ദുർബലം. അടുത്തത് ഈ ഹദീസോട് പറഞ്ഞിട്ട് നമുക്ക് ചില മസാലകൾ പറയാം. അസ്സലാത്തു ജാമിയ ബാങ്ക് കൊടുക്കാൻ പാടില്ല, ഇക്കാമത്തും കൊടുക്കാൻ പാടില്ല. അസ്സലാത്തു ജാമിയ എന്ന് വിളിക്ക പകരമായിട്ട് ഉറക്കനെ വിളിക്ക, ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിട്ട്. മറ്റൊരു പള്ളിക്ക് ഇമാമ മുക്രിയല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മുഅദ്ദിനെ ഉണ്ടാവുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ അസ്സലാത്തു ജാമിയ എന്ന് വിളിക്കാം. സഹിയായി വന്നതാണ്. അതിനിത് ഇവിടെ വിശദീകരിക്കും. ഈ റിപ്പോർട്ട് ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ട്, അത് വിശദീകരിക്കും. തൈബ് വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ അർത്ഥ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു ഇൻ ഖസഫതി ശംസു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത് സൂര്യന് ഖുസൂഫ് ഉണ്ടായി, ഗ്രഹണം ഉണ്ടായി. ഫസല്ല അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കരിച്ചു. ഫഖാമ ഖിയാമൻ തവീല ഞാൻ ഈ വായിക്കുന്ന ഇതിലുണ്ടല്ലോ, തെറ്റുണ്ടെങ്കിൽ പറയണം. ഫഖാമ ഖിയാമൻ തവീല റസൂലുള്ള ദീർഘനേരം നിന്നു. നഹ്വ മിൻ ഖിറാഅത്തി സൂറത്തുൽ ബഖറ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ദൈർഘ്യം എത്രമാത്രം നിന്നു. അപ്പൊ ഒരു രണ്ടര ജുസോളം ഓതണ ആ ഇതിൽ നിന്നു. അതാണ് ഒന്നാമത്തെ ഖിയാമ. ثم ركع ركوعا طويلا بين رسول الله صلى الله عليه وسلم തങ്ങൾ ദീർഘനേരം റുക്കൂ ചെയ്തു. ثم رفع بين رسول الله صلى الله عليه وسلم തങ്ങൾ റുക്കൂയിൽ തല ഉയർത്തി. فقام قياما طويلا റസൂൽ ദീർഘനേരം നിന്നു. ദൂനൽ ഖിയാമിൽ അവൽ, പക്ഷെ അത് ദൂനൽ ഖിയാമിൽ അവൽ, എന്താ ഒന്നാമത്തെ നിർത്തണ്ടല്ല, അത്ര തന്നെ അല്ല, അത്ര തന്നെ ഇല്ല. സുമ്മറക റുക്കൂ അൻ തവീല, വീണ്ടും റസൂലുള്ള ദീർഘനേരം റുക്കൂ ചെയ്തു. വഹുവ ദൂന റുക്കൂഇൽ അവൽ, അത് ആദ്യത്തെ റുക്കൂവിനേക്കാൾ ചെറുതായിരുന്നു, കുറച്ചായിരുന്നു. സുമ്മ സജദ, പിന്നീട് സുജൂദ് ചെയ്തു. സുമ്മ ഖാമ ഖിയാമൻ തവീല, പിന്നെ റസൂലുള്ള ദീർഘനേരം നിന്നു. വഹുവ ദൂന ഖിയാമിൽ അവൽ, ആദ്യം നിന്നതിനേക്കാൾ കുറവാണ്. സുമ്മ റക റുക്കൂ അൻ തവീലൻ വഹുവ ദൂന റുക്കൂഇൽ അവൽ, ഉണ്ടോ റസൂലുള്ള ദീർഘനേരം റുക്കൂ ചെയ്തു, ആ റുക്കൂ ആദ്യത്തെ റുക്കൂവിനേക്കാൾ കുറവാണ്. സുമ്മ റഫ, പിന്നെ റസൂലുള്ള റുക്കൂലും തല ഉയർത്തി. ഫഖാന ഖിയാമൻ തവീലൻ വഹുവ ദൂന ഖിയാമിൽ അവലി, ആദ്യത്തെ നൃത്തത്തേക്കാൾ കുറഞ്ഞ ഒരു നൃത്തം റസൂലുള്ള നിന്നു. അത് ദീർഘനേരമാണ്, ദീർഘനേരമാണ്, പക്ഷെ ആദ്യത്തെ നൃത്തത്തിന് അത്ര ലോങ് ഇല്ലാന്ന് മാത്രം. സുമ്മ റക റുക്കൂൻ തവീലൻ വഹുവ ദൂന റുക്കൂഇൽ അവലി. സുമ്മ റഫ റസഹു, പിന്നെ റുക്കൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തി. സുമ്മ സജദ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു. സുമ്മൻ സറഫ്, സുമ്മൻ സറഫ്, പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു, വിരമിച്ചു. വഖദി ഇൻജലത്തി ശംസ്, അപ്പോൾ സൂര്യൻ എന്ത് ചെയ്തിരുന്നു, വെളിപ്പെട്ടിരുന്നു. വഖദി ഇൻജലത്തി ശംസ് എന്താ, സൂര്യൻ ഗ്രഹണം നീങ്ങി വെളിപ്പെട്ടു, വെളിപ്പെട്ടിരുന്നു. ഫഖതബ അന്നാസ്, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് എന്ത് ചെയ്തു, ഖുതുബ നടത്തി, പ്രസംഗിച്ചു. ഫഖതബ അന്നാസ്, അപ്പോൾ ജനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞു. അത് മുത്തഫഖുൻ അലൈഹി അല്ലേ, മുത്തഫഖുൻ അലൈഹി. ആ വല്ലഫ്ദുൽ ബുഖാരി, ഈ ദീർഘമായ പിന്നെ ഇബ്നു അബ്ബാസ് റിപ്പോർട്ട്, ഈ പദപ്രയോഗങ്ങൾ ബുഖാരിയുടേതാണ്. വലി വാൻ അലിയും മിസല പോലെ എന്താണ്, ആ വഫി റിവായത്തിൽ ലി മുസ്ലിം, അവിടെ അലീന്റെ സല്ലാഹീന കസഫത്തി ശംസ് സമാനി റകഅത്ത് ഫി അർബഇ സജദാത്ത്. ആ ആ ആ ഓക്കെ. വലി മുസ്ലിമിൻ, മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്, ഇതിപ്പോ ബുഖാരിയുടെ റിവായത്താണ്, അല്ല ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹിയാണ്, മനസ്സിലായേ, ബുഖാരിയുടെ ലഫ്ദിലുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത്. മുസ്ലിമിന്റെ റിവായത്തിൽ വേറുണ്ട്, ഈ റിവായത്ത് കൂടാതെ മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. സല്ല ഹീന കസഫത്തി ശംസ്, സൂര്യൻ കുസിഫത് കസഫത്ത് മാഫിൽ, സല്ലാഹീന കസഫത്തി ശംസ്, സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ നിസ്വാശ്രമങ്ങൾ നമസ്കരിച്ചു. സമാനി റക്കാത്ത്, എട്ട് റക്കായത്തുകൾ, എട്ട് റുക്കൂകൾ, എട്ട് റുക്കൂകൾ, റക്കാത്ത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് റുക്കൂആത്ത് എന്നാണ്. ഫി അർബഇ സജദാത്ത്, നാല് സുജൂദുകളിലായി, നാല് സുജൂദുകളിൽ എട്ട് റുക്കൂകൾ നിർവഹിച്ചു കൊണ്ട് നിസ്കരിച്ചു എന്നാണ് മുസ്ലിമിന്റെ ലഫ്ദിലുള്ളത്. പിന്നെന്താ, വാൻ അലിയിൻ നഹ്വഹു അല്ലേ, വാൻ അലിയിൻ റളിയല്ലാഹു തആല അൻഹു മിസ്ല ദാലിക്, അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇതുപോലത്തെ റിവായത്ത് വന്നിട്ടുണ്ട് മുസ്ലിമിന്. അതായത് ഇപ്പൊ ഈ സല്ലാഹീന കസഫത്തി ശംസ് സമാനി റകഅത്ത് ഫി അർബഇ സജദാത്ത് എന്നുള്ളത് മുസ്ലിമിന്റേതാണ്. ആരുടെ റിവായത്ത്, ഇബ്നു അബ്ബാസിന്റെ റിവായത്ത്, ഇബ്നു അബ്ബാസിന്റെ റിവായത്ത്. അലിയാരിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്, എങ്ങനെ, എട്ട് റുക്കൂകൾ നാല് സുജൂദുകൾ, ഈ രീതിയിൽ ഗ്രഹണ നമസ്കാരത്തിന്. പിന്നെ വലഹു അൻ ജാബിരിൻ റളിയല്ലാഹു തആല അൻഹു, സല്ല സിത്ത റകഅത്തിൻ ബി അർബഇ സജദാത്ത്. വലഹു എന്നാ, വലഹു വലി മുസ്ലിമിൻ അർത്ഥം, മുസ്ലിമിനുണ്ട്. അൻ ജാബിരിൻ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, സല്ല സിത്ത റകഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. സിത്ത റകഅത്ത് എന്നാൽ ആറ് റുക്കൂകൾ, ആറ് റുക്കൂകൾ. ബി അർബഇ സജദാത്ത്, എങ്ങനെ, നാല് സുജൂദുകൾ കൊണ്ട്, നാല് സുജൂദുകൾ കൊണ്ട് ആറ് റക്കായത്തുകൾ നിസ്കരിച്ചു. അപ്പൊ ആറ് റക്കായത്താകുമ്പോ ഓരോ റക്കായത്തിൽ എത്ര സുജൂദ് റുക്കൂകളാ, മൂന്ന് 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 മൂന്ന്. ഇവിടെ ഓരോ റക്കായത്തിൽ നാല് നാല് റുക്കൂകൾ, നാല് നാല് റുക്കൂകൾ. പിന്നെ ഉബൈബ്നു കഅബ്, വലി അബീ ദാവൂദ് അൻ ഉബൈബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, സല്ല ഫറക ഖംസ റകഅത്ത് വസജദ സജ്ദതൈനി വഫഅല ഫി സാനിയതി മിസ്ലു ദാലിക്. വലി അബി ദാവൂദ്, ഇമാം അബൂ ദാവൂദിന്റെ നിവേദനത്തിലുണ്ട്, അൻ ഉബൈബ്നു കഅബ്, ഉബൈബ്നു കഅബിൽ നിന്നുള്ള ഹദീസിൽ സല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. ഫറക അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്ഊ ചെയ്തു. ഖംസ റകഅത്ത് എത്ര റുക്ഊകൾ? അഞ്ച് റുക്ഊകൾ. ഇവിടെ റകഅത്ത് എന്ന് പറഞ്ഞാൽ റുക്ഊആത്ത് എന്നുള്ള മാന കേട്ടോ. ഫസല്ല ഫറക ഖംസ റകഅത്ത് ഖംസ റുക്ഊആത്ത് അഞ്ച് റുക്ഊ ചെയ്തു. വസജദ സജദതൈനി റസൂല രണ്ട് സുജൂദും ചെയ്തു. അപ്പൊ ഒരു റകഅത്തിൽ എത്ര സുജൂദ? രണ്ട് സുജൂദ്. എത്ര റുക്ഊ? മൂന്നിന്റെ അടുത്തോ? രണ്ടരയും രണ്ടരയാക്കുന്ന. അതായത് സല്ല നിസ്ലാസ്ലമത്തങ്ങൾ ഗ്രഹണം നിസ്കരിച്ചു. ഫറക ഹംസ റകഅത്ത് അഞ്ച് റുക്ഊ ചെയ്തു. വസജദ സജദതൈനി രണ്ട് സുജൂദും ചെയ്തു. വഫഅല ഫി സാനിയത്തി ബി സലാലിക് അതുപോലെ രണ്ടാം എന്ത് ചെയ്തു? രണ്ടാമത്തെ റകഅത്തിലും ചെയ്തു എന്നാണ്. അപ്പോ ആ പത്ത് റുക്ഊ മൊത്തം, നാല് സുജൂദ്, ഒരു റകഅത്തിൽ അഞ്ച് റുക്ഊകൾ. അഞ്ച് റുക്ഊകൾ എന്നാലോചിച്ചോയെ, ഈ ഹദീസിന്റെ ലഫ്ദുകളാകെ ഇതിലെന്താണെന്ന് വെച്ചാല് ഇതിൽ കുറച്ച് മസാലകളുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഗ്രഹണമാണ് അറിയപ്പെട്ടത്. ഒരു ഗ്രഹണം, ആ ഗ്രഹണത്തെയാണ് ഈ റാവിമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലാണ് എന്ത് ചെയ്ത് ഈ പദപ്രയോഗങ്ങളുടേതായ വ്യത്യാസം, വ്യത്യാസങ്ങൾ. ഒന്നിലേറെ ഗ്രഹണം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്കാലില്ല. എന്താ റസൂലുള്ള ഒരിക്കൽ നിസ്കരിച്ചത്? നാല് റുക്കൂകൾ, നാല് സുജൂദുകൾ. പിന്നെ ഗ്രഹണം ഉണ്ടായപ്പോൾ റസൂലുള്ള നിസ്കരിച്ചത് ഇതേപോലെ ആറ് റുക്കൂകൾ അല്ലെങ്കിൽ എട്ട് റുക്കൂകൾ, വിവിധ ഗ്രഹണ നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സലാത്തുൽ ഖൗഫ് പറഞ്ഞില്ലേ, അതിന് വിവിധ രീതികൾ പറഞ്ഞു. ഒരു റക്അത്ത് വരെ നിസ്കരിച്ചത് പറഞ്ഞു. അതെന്താ, വ്യത്യസ്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് റസൂലുള്ളാഹി നിസ്കാരം വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ആ ഏത് രീതി സ്വീകരിച്ചാലും അത് മുഷ്കിൽ. അതേസമയം ഇതൊരു സംഭവം നടന്നിട്ടുള്ളൂ. അത് കാരണത്താൽ ഈ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇത് ഇതാരുതാ? ഉബൈ ഇബ്നു കഅബിൽ നിന്ന് ആരുടെ റിപ്പോർട്ടാ? അബൂദാവൂദിന്റെ റിപ്പോർട്ട്. അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ ഇഷ്കാല ഇത് പിന്നെ ഹംസ റക്അത്ത് അഞ്ച് റുക്കൂ ഒരു റക്അത്തിൽ, പത്ത് റുക്കൂകൾ രണ്ട് റക്അത്തിലായിട്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഹദീസ് ഇത് ദുർബലാണ്, അബൂദാവൂദിന്റെ ദുർബലാണ്. കാരണം ഇതിൽ അബൂ ജാഫർ റാസി ഉണ്ട്, ഈസബിനു ഹമാൻ, ഈസബിനു ഹമാൻ, അബൂ ജാഫർ റാസി ദുർബലനാണ്, ദുർബല റാവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുൻകറാണ്. ഈ ഹദീസിന്റെ വിധി എന്താ? മുൻകറാണ്. എന്തുകൊണ്ട് മുൻകർ? മുൻകർ എന്ന് പറയാൻ കാരണം, അബൂ ജാഫർ റാസി ഈസബിനു ഹമാൻ ദഈഫായ റാവിയാണ്, ദുർബലനാണ്. ദുർബലനായ റാവി വിശ്വസ്തരായ റാവിമാർ റിപ്പോർട്ട് ചെയ്തതിന് എതിരിൽ റിപ്പോർട്ട് ചെയ്യണം, മനസ്സിലായേ? അതുകൊണ്ട് തന്നെ വിശ്വസ്തർക്ക് എതിരിൽ ദുർബലൻ റിപ്പോർട്ട് ചെയ്തതിന് ഈ ഹദീസ് മുൻകറാണ്, ദുർബലാണ്. അപ്പോ അബൂദാവൂദിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മുൻകറാണ്, ദഈഫാണെന്ന് പറഞ്ഞാൽ ഇഷ്കാല. കാരണം എന്താണ്? സുനന അബൂദാവൂദിൽ ദഈഫായ ഹദീസുകളുണ്ട്, മനസ്സിലായ? ദഈഫായ ഹദീസുകൾ വേറെയുണ്ട്. അപ്പൊ ഇത് മുൻകറാണ്, അതും തെളിവിന് യോഗ്യല്ല, യോഗ്യല്ല. അതുകൊണ്ട് തന്നെ ഹംസ അഞ്ച് റുക്കൂകൾ ഓരോ റക്അത്തിനും നിസ്കരിച്ചു എന്ന് പറയുന്നത് എന്തല്ല, സ്വീകാര്യല്ല, ഇഷ്കാലില്ല. അതേസമയം ഇതൊക്കെ ഇതാരുടേതാ റിപ്പോർട്ട്? മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, സഹീഹ് മുസ്ലിമിലാണ് ഈ റിപ്പോർട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ഗ്രഹണം, ചിലർക്ക് മയക്കം വരുന്നുണ്ടല്ലോ, ഇത് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ആകേഷ്കാലാണ്. കാരണം നമ്മൾ ഇത് എന്തിനാ വെച്ചാൽ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാല്, ഇത്തരം ഹദീസുകൾ എടുത്തിട്ടാണ് ഈ ഹദീസ് നിഷേധികൾ എന്ത് ചെയ്യുന്നത്, ഹദീസ് നിഷേധികള് സഹീഹായ ഹദീസുകളെ കളിയാക്കും, പരിഹസിക്കും ചെയ്യുന്നത്. അപ്പൊ അതിനൊരു തൗജീഹ് പണ്ഡിതന്മാർ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് പിന്നെ നമ്മൾക്കും എന്ത് ചെയ്യും. ഇതേപോലെ പിന്നെ മനുഷ്യന്മാർക്ക് ഇതായത് അള്ളാന്റെ അടുത്താണ്, പക്ഷേ ഓരോ നമ്മൾ ഓരോ സൂക്ഷ്മതകൾ ഉണ്ടല്ലോ, അത് നമ്മൾ അറിവായിട്ട് നമ്മൾ കരുതി വെക്കന്നെ വേണം. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, ഈ റിവായത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഈ മറ്റ് റിവായത്തുകളാണ് പ്രശ്നം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഗ്രഹണം രണ്ടരക്കായിട്ട് നിസ്കരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നാല് ഗ്രഹണമല്ല, ഗ്രഹണ നിസ്കാരം വഹിച്ചു, അതിൽ രണ്ട് റുക്കൂ ചെയ്ത് വന്നിട്ടുണ്ട്, നാല് റുക്കൂ വന്നിട്ടുണ്ട്, ആറ് റുക്കൂ വന്നിട്ടുണ്ട്, എട്ട് റുക്കൂ വന്നിട്ടുണ്ട്, പത്ത് വന്നിട്ടുണ്ട്. പത്ത് ഇഷ്കാലില്ല, കാരണം എന്താ, അത് മുൻകറാണ്, ദഈഫാണ്. അതേസമയം എട്ട് റുക്കൂ രണ്ടരക്കായത്തിലായിട്ട്, ആറ് റുക്കൂ രണ്ടരക്കായത്തിലായിട്ട്, നാല് റുക്കൂ രണ്ടരക്കായത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഈ രണ്ടരക്കായത്തിന്റെ വിഷയം ഉണ്ടല്ലോ, അതാണ് ഹനഫികളുടെ തെളിവെടുത്ത്. ഹനഫികൾക്ക് സുബൈസ്കാരം മാതിരിയാണ് ഇത് ഗ്രഹണസ്കാരം. എന്താ സുബൈസ്കാരം വന്ന രണ്ട് റക്അത്താണ്, രണ്ട് റുക്കുവാണ്, രണ്ട് സുജൂദാണ്, മനസ്സിലെ? കാരണം അവരാ വിഷയത്തിൽ വന്ന പിന്നെ റസൂലുള്ള രണ്ട് റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ഗ്രഹണം അത്ര തന്നെയാണ്, രണ്ട് റക്അത്ത് തന്നെയാണ്, രണ്ട് റക്അത്ത് റസൂലുള്ള ഗ്രഹണം നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസാണ് അവർ തെളിവിനെടുത്തത്. രണ്ടറക്കാരൻ നിസ്കരിച്ചു കഴിഞ്ഞ നാല് റുക്കൂ റസൂൽ നിർവഹിച്ചു എന്നുള്ള വിശദീകരണം വന്നിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രണ്ട് റുക്കായത്തുകൊണ്ട് രണ്ട് റുക്കു കൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പക്ഷെ അനഫികൾക്ക് ആ വിഷയത്തിൽ വലിയ വീഴ്ചയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അനഫികളുടെ വീക്ഷണം അവിടെ അപ്രസക്തമാണ്. നാല് റക്കായത്ത്, ആറ് റക്കായത്ത്, എട്ട് റക്കായത്ത് എന്നാണ് റുക്കൂകൾ. റുക്കൂകൾ വന്നു അറിയുന്ന റിപ്പോർട്ട് അത് സഹീഹായ റിപ്പോർട്ടുകളാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ട് വേണം, മുസ്ലിമിന്റെ റിപ്പോർട്ട് വേണം. അപ്പൊ എന്താണ് അതിനുള്ള തൗജി, എങ്ങനെ മറുപടി പറയും? സഹീഹ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹീഹ് മുസ്ലിമിനെ റിപ്പോർട്ടാണിത്. മനസ്സിലായി? എട്ട് റക്കാത്ത് നിസ്കരിച്ചു, ആറ് റക്കാത്ത് നിസ്കരിച്ചു. അപ്പൊ അതിന് എങ്ങനെ മറുപടി പറയും? ചരിത്രകാരന്മാരിൽ ചിലർ പറഞ്ഞത് സഹീഹ് മുസ്ലിമിൽ വന്ന ഈ റിപ്പോർട്ടും എട്ട് നിസ്കരിച്ചു എന്ന അതേപോലെ ആറ് നിസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടും റസൂലുള്ളാന്റെ കാലത്ത് തന്നെ വേറെയും ഗ്രഹണം ഉണ്ടായിട്ടുണ്ട്, വേറെയും ഗ്രഹണം ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രഹണ നിസ്കാരത്തിൽ റസൂൽ നിസ്കരിച്ചതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഗ്രഹണ നിസ്കാരത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? നാല് റുക്കു ചെയ്തിട്ട് നിസ്കരിക്കാം, ആറ് റുക്കു ചെയ്ത് നിസ്കരിക്കാം, എട്ട് റുക്കു ചെയ്തിട്ടും നിസ്കരിക്കാം എന്നാണ് അവര് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ എന്തില്ല ഇഷ്കാലില്ല. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരെ വെച്ച് ഭൂരിപക്ഷ മുഹദ്ദിസീങ്ങളും പറഞ്ഞത് റസൂലുള്ളാന്റെ കാലത്ത് ഒരൊറ്റ ഗ്രഹണേ നടന്നിട്ടുള്ളൂ. അത് AD 632 ഹിജ്റാബ്ദം 10 നടന്നതായ പിന്നെ ആ ഗ്രഹണമാണ്. അതാണ് അറിയപ്പെട്ട ഗ്രഹണം. അതിനെ പുരസ്കരിച്ചാണ് ഈ ഹദീസുകളൊക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു സംഭവത്തെ പുരസ്കരിച്ചിട്ടുള്ളതായ ഹദീസുകളുടെ വ്യത്യസ്ത പദങ്ങൾ വന്നില്ലേ? ആറ് വന്ന്, എട്ട് വന്ന്, നാല് വന്ന് റുക്കൂഴുകൾ. അപ്പൊ അതിനെന്ത് മറുപടി കൊടുക്കും? അതില് വിവിധ വീക്ഷണങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്താ പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാല്, ഒന്ന് തർജീഹാണ്, മനസ്സിലായേ? ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? നാല് റുക്കൂഴ്, നാല് സുജൂദ്. അതിൽ ബുഖാരി മുസ്ലിമും ഇത്തിഫാക്കാണ്. ഇബ്നു അബ്ബാസിൽ നിന്ന് ആയിഷയിൽ നിന്നൊക്കെ വന്ന ഹദീസിൽ അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ആറ് റിപ്പോർട്ട് ചെയ്തതിൽ ആറും എട്ടും ഉള്ളത് ഇമാം മുസ്ലിമാണ്. അപ്പോ തർജീഹ് ചെയ്യുമ്പോ എന്താ ചെയ്യാ? അവർ രണ്ടുപേരും ഇത്തിഫാക്കായത് സ്വീകരിക്കുക, മനസ്സിലായേ? അതേസമയം ഒരാൾ ഒറ്റക്ക് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടോ അതിനെ ബലപ്പെടുത്താതെ മറ്റേ റിപ്പോർട്ടിനെ പ്രബലപ്പെടുത്തിയിട്ട് എന്ത് ചെയ്ത് അത് സ്വീകരിക്കുക. അങ്ങനെ അത് ചെയ്യും മുഹദ്ദിസീങ്ങൾ. അപ്പോ ഈ മറ്റേ ഹദീസിന് ഷാദ് എന്ന് പറയും. ഇതുകൊണ്ട് അമലെടുക്കാൻ പാടുള്ളതല്ല. അമലെടുക്കേണ്ടത് ഏതുകൊണ്ടാണ്? ബുഖാരി മുസ്ലിമും ഏകോപിച്ചത് കൊണ്ടാണ് ചെയ്യേണ്ടത് അമലെടുക്കേണ്ടത്. ഇമാം ബുഖാരി, അതേപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇമാം ഷാഫി, ഇവരൊക്കെ ഈ പക്ഷക്കാർ. ചില ഫുഖഹാക്കൾ പറഞ്ഞെന്താണ്, ചില ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്, അവര് പറഞ്ഞത് ഗ്രഹണം നീങ്ങോളാണ് നിസ്കാരം. നാല് റുക്കൂകളും നാല് സുജൂദുകളും ചെയ്തിട്ടാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിന്റെ ടൈം ഏത് മുതലാണ്? ഗ്രഹണം തുടങ്ങിയത് മുതലാണ്. ഏത് വരെയാണ് ടൈം? ഗ്രഹണം നീങ്ങണത് വരെയാണ്. അപ്പോ പിന്നെ ഈ ഹദീസുകളൊക്കെ എന്ത് ചെയ്യണം? പരിഗണിക്കാൻ പറ്റി. അപ്പോ നിസ്കരിച്ച് നാല് റുക്കു കൊണ്ട് നിസ്കരിച്ച്, നാല് സുജൂദോണ്ട് നിസ്കരിച്ച്, ഗ്രഹണം തീർന്നിട്ടില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? നിസ്കാരം തുടർത്തുക, മനസ്സിലെ? അപ്പൊ രണ്ടറക്കാലത്ത് നിസ്കരിക്കുക, രണ്ട് റുക്കു കൊണ്ട് നിസ്കരിക്കുക, അപ്പൊ ആറ് റുക്കുവായി. എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും രണ്ടറക്കായത്ത്, അപ്പതായി എട്ടായി. ഇങ്ങനെ റുക്കു വർദ്ധിപ്പിക്കുക. അങ്ങനെ ആയാൽ എന്തായി? ഒരു റിപ്പോർട്ടിനെ പരിഗണിച്ചിട്ട് വേറെ റിപ്പോർട്ടിനെ വിഗണിക്കുക എന്നുള്ളതിൽ എന്തായി? എല്ലാ റിപ്പോർട്ടും പരിഗണിക്കലായി. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ട് പണ്ഡിതന്മാർ അതിൽ തൗജി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശരിയായത് എന്താണെന്ന് വെച്ചാല്, ഏറ്റവും ശരിയായത് ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ, ഇതിന് പിന്നെ താറുദുൽ അദില്ല എന്ന് പറയാ, താറുദുൽ അദില്ല, റിപ്പോർട്ടുകളുടെ എതിരാകൽ, റിപ്പോർട്ടുകളുടെ എതിരാകൽ. എതിരായിട്ട് റിപ്പോർട്ട് വരുമ്പോൾ പണ്ഡിതന്മാർക്ക് അതിൽ, അത് ബുഖാരിയിലുണ്ട് അങ്ങനെ എതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ വരൽ, മുസ്ലിമിലും ഉണ്ട്, മനസ്സിലായോ? പല ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. എന്താ ചെയ്യല്? രണ്ടാലൊരു റിപ്പോർട്ടിനെ ബലപ്പെടുത്തലാണ്. ജമ്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ജമ്മ ചെയ്യും, അല്ലെങ്കിൽ നെസ്ഖ് ചെയ്യാൻ പറ്റുമെങ്കിൽ നെസ്ഖ് ചെയ്യും. ഇവിടെ നെസ്ഖ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? നെസ്ഖ് ചെയ്യണമെങ്കിൽ എന്തെയാണ്? ഒരു സംഭവം നടന്ന് വിരുദ്ധമായ സംഗതി പിന്നെ വരണം. അപ്പൊ ആദ്യത്തെ മറ്റേതിനെ ദുർബലപ്പെടുത്തി എന്നർത്ഥത്തിൽ. ഇത് പറ്റൂല, കാരണം ഇതൊരു സംഭവമാണ്, ഒരു സംഭവമാണ്. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, വിരുദ്ധമായി വരുന്നതായ അറിയിപ്പുകളുള്ള ഹദീസുകളെ പ്രബലപ്പെടുത്തും, തർജീഹ് ചെയ്യും. തർജീഹ് ചെയ്യുമ്പോൾ അതിന് പല പരിഗണനകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആലാനെ റസൂലുള്ള കല്യാണം കഴിച്ചത് എഹ്റാമിലായിരിക്കുകയാണോ അതല്ല അവരെ ഹലാലായിരിക്കുകയാണോ? റസൂലിനെയും മൈമൂനെയും എഹ്റാമിലായിരിക്കുകയാണോ കല്യാണം നടന്നത്? അതല്ല ഹലാലായിരിക്കുകയാണോ, എഹ്റാമിൽ നിന്ന് ഒഴിവായിരിക്കുകയാണോ? മനസ്സിലല്ലേ? രണ്ടും അറിയിക്കണ ഹദീസുണ്ട്. റസൂലിനെ മൈമൂനെ കല്യാണം കഴിച്ചത് എഹ്റാമിലായിരിക്കുക എന്ന് അറിയണ ഹദീസുണ്ട്, ബുഖാരിയിലുണ്ട്. അതേപോലെ തന്നെ ഹലാലായിരിക്കുക എന്ന് അറിയണ ഹദീസും ഉണ്ട്. മനസ്സിലല്ലേ? അപ്പൊ എന്താ ചെയ്യുക? പണ്ഡിതന്മാരതിനെ ബലപ്പെടുത്തും, രണ്ടാല റിപ്പോർട്ടിനെ ബലപ്പെടുത്തും. അപ്പൊ നോക്കും, മൈമൂന റളിയല്ലാഹു തആല തന്നെയാണ് റസൂലിനെ കല്യാണം കഴിച്ചത്, മനസ്സിലായി? അവർ ഈ സംഭവത്തിന് സാക്ഷിയാണ്, അതിന് അനുഭവസ്ഥയാണ്. അപ്പൊ അവരുടെ വാഗാണ് എന്ത് ചെയ്യുക? അവരുടെ റിപ്പോർട്ടാണ് സ്വീകരിക്കുക, കാരണം അവരാണല്ലോ പിന്നെ അതിന്റെ അതിലൊരു ആള്. അപ്പോ മൈമൂന റളിയല്ലാഹു തആലയുടെ ഹദീസിനെ സ്വീകരിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ ഹദീസിനെ ചെയ്യൂല, ആ വിഷയത്തിൽ സ്വീകരിക്കൂല. ആ റിപ്പോർട്ട് അതിനനുസരിച്ച് ഒരു തൗജി അതിന് നൽകുക ചെയ്യുക. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതെന്നാണ് മൈമൂനെ റസൂലിനെ കല്യാണം കഴിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവര് പിന്നെ ഹലാലായിരിക്കുകയാണ്, അല്ല ഇഹ്റാമിലായിരിക്കുന്നതാണ്, ഇഹ്റാമിലായിരിക്കുന്നത്. അപ്പൊ അതിന് നൽകുന്ന തൗജി എന്നാണ്? ഇഹ്റാമിലായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹറമിലായിരിക്കുന്നതാണ്, ഇഹ്റാമിലായിരിക്കുന്നതാണ് ഹറമിലായിരിക്കുക. മക്കത്ത് വെച്ചാണ് കല്യാണം നടന്നതെന്ന് അർത്ഥം, ഹറമിന്റെ പരിധിക്കുള്ളിൽ വെച്ചാണ് കല്യാണം നടന്നത്. ആ നിലയ്ക്ക് ഇബ്നു അബ്ബാസിനെ ഹദീസിനെ പരിഗണിക്കും. ഈ രണ്ട് വിരുദ്ധമായി വരുന്ന ആ റിപ്പോർട്ടുകളിൽ മൈമൂന റളിയല്ലാഹുവിന്റെ ഹദീസിനെ എന്ത് ചെയ്യും? മുഖവിലക്ക് എടുക്കുകയും ചെയ്യും. ഇതേപോലെ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബുഖാരിയും മുസ്ലിമും ഇത്തിഫാക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 4 റുക്കൂഉ, 4 സുജൂദ്. പിന്നെ മുസ്ലിം ഒറ്റപ്പെടുകയാണ് ചെയ്തത് ഏതില്? 8 റക്അത്തിന്റെ റിപ്പോർട്ടിലും 6 റക്അത്തിന്റെ റിപ്പോർട്ടിലും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തിഫാക്കായിട്ട് റിപ്പോർട്ട് ചെയ്തതിന് എന്ത് ചെയ്യുക? സ്വീകരിക്കുക. മനസ്സിലായി? പിന്നെ 8-ന്റെയും 6-ന്റെയും വിഷയത്തിൽ അതാണ്. പിന്നെ അതിനെന്താ തൗജി നൽകേണ്ടത്? അതിന് തൗജി നൽകേണ്ട ഒന്നുകിൽ വേറെ സംഭവവുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് മറ്റു വല്ല വിഷയങ്ങളുണ്ടാവും. ഏതായാലും ബുഖാരിയിൽ ഹദീസ് ദുർബലാണ്, മുസ്ലിമിലെ ഹദീസ് ദുർബലാണ് നട്ടുന്നതിന്. ഇതിനെ തോട്ടുകറിയ വലിച്ചെറിയ ഈ പരിപാടി എന്ത് ചെയ്തില്ല? പണ്ഡിതന്മാർ ചെയ്തിട്ടില്ല. ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത്തരം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയതിനെ പരിഗണിക്കാതെ എന്ത് ചെയ്യുക? ഇത്തരം റിപ്പോർട്ടുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ഹദീസുകളെ മൊത്തത്തിൽ എന്ത് ചെയ്യുക? വില കുറച്ച് കാണിക്കുക, ഇമാം മുസ്ലിമിനെ വില കുറച്ച് കാണിക്കുക എന്നുള്ള ഏർപ്പാടാണ്. നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ റിപ്പോർട്ടുകൾ വന്നു, എത്ര വിശദീകരണങ്ങളാണ് ഇതിലുള്ളത്? വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെങ്ങനെ ഒരു തൗജീഹ് പറയാൻ പറ്റുന്നുള്ളത്? അതെന്തിനാ പണ്ഡിതന്മാർ ചെയ്യണമെന്നറിയോ? കാരണം ഇമാം മുസ്ലിമിന് നേരെയാണ് വിരൽ ചൂണ്ടണത് ഈ റിപ്പോർട്ടിന്റെ പേരിൽ. മനസ്സിലായി? ഇമാം മുസ്ലിമിന് നേരെ വിരൽ ചൂണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹദീസിന്റെ വിഷയത്തിൽ ഏറെ സേവനം ചെയ്ത ഒരു മഹാനെ കൊച്ചാക്കാനുള്ള ചിലരുടെ ശ്രമമാണ്. മനസ്സിലായി? അത് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിന് ഇത്തരം വിശദീകരണങ്ങളിലേക്ക് പോകുന്നത്. ഖലാസ്. അപ്പോ ഇതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഗ്രഹണ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഗ്രഹണ നിസ്കാരം 2 റക്അത്താണ്, 2 റക്അത്താണ്. ഓരോ റക്അത്തിലും 4 റുക്കൂഉകൾ, അല്ല ഈ 2 റുക്കൂഉകൾ, ഓരോ റക്അത്തിലും 2 റുക്കൂഉകൾ വീതം, 2 സുജൂദുകൾ വീതം. ആ പിന്നെ അഭിപ്രായം പരിഗണിക്കാൻ കാരണം അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പിന്നെ ബുഖാരി മുസ്ലിമും ഏകോപിച്ചിട്ട് ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രഹണസ്കാരത്തിന് ഖുത്ബ ഉണ്ട്, ഖുത്ബയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഖുത്ബ ഇല്ല എന്നുള്ളതാണ്, ഖുത്ബ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഖുത്ബ ഉണ്ട് എന്ന് പറഞ്ഞോ? ഇവിടെ ഫഖത്തബന്നാസ് എന്നറിയില്ലേ? അപ്പൊ അതെന്താ റസൂലുള്ള ഖുത്ബ പറഞ്ഞ? അവര് പറയുന്നത് എന്താ വെച്ചാൽ, അതവിടെ ഖുത്ബ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? അന്ധവിശ്വാസം തിരുത്താൻ വേണ്ടിട്ട്, അന്ധവിശ്വാസം തിരുത്തേണ്ട ഒരു കാരണമുള്ളത് കൊണ്ട് റസൂലുള്ള ഖുത്ബ പറഞ്ഞു, അല്ലെങ്കിൽ ഖുത്ബല്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയിട്ടാണ് ഈ ഖുത്ബ പറഞ്ഞത് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ഇസ്ഹാഖ് ബിനു റാഹവൈഹി അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഗ്രഹണസ്കാരത്തിന് ഖുത്ബ ഉണ്ട് എന്നുള്ളതാണ്. ഹദീസ് അത് അറിയിക്കണമുണ്ട്, ഹദീസ് അറിയിക്കണമുണ്ട്. കാരണം എക്കാലഘട്ടത്തിൽ എന്ത് വേണം? ജനങ്ങൾക്ക് ഉത്ബോധനം വേണം. കാരണം അതൊക്കെ എന്താണ്? പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള തഹ്വീഫാണ്, മുന്നറിയിപ്പും അപായ സൂചനയാണ്. അപ്പൊ ആ വിഷയത്തിൽ ആളുകൾക്കൊരു ഉത്ബോധനം നൽകുക എന്നുള്ളത് കരണീയമാണ്. അത് തന്നെയാണ് ഇതിൽ ശരിയായി വീക്ഷണം. അതായത് പിന്നെ പിന്നെ സാധാ നിസ്കാരം പോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം, ദുആഉൽ ഇസ്തിഫ്ത, സൂറത്തുൽ ഫാത്തിഹ ദീർഘനേരം, സൂറത്തുൽ ബക്കറ ഓതോളം നിന്നുന്നാണ്. പിന്നെ റുക്കുഉ നിന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും സൂറത്തുൽ ഫാത്തിഹ ഓത്, പിന്നെ സൂറത്ത് ഓത്. ആ സൂറത്തിന് ആലി ഇമ്രാന്റെ ദൈർഘ്യം പണ്ഡിതന്മാരെങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. പിന്നെ റുക്കു, അത് ദീർഘനേരം റുക്കുവാണ്, മനസ്സിലല്ലേ. പിന്നെ എഴുത്തിതാൽ, ദീർഘനേരാണ് എഴുത്തിതാൽ, ഇവിടെ അതൊക്കെ ഇതിൽ വന്നില്ലേ, കാമക്കിയാമം തവീലെന്ന് പറഞ്ഞിട്ട്. പിന്നെ സുജൂദ്, ദീർഘനേരം സുജൂദ്, പിന്നെ ഇരുത്തം, അത് ദീർഘനേരം, വീണ്ടും സുജൂദ്, പിന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും ഖിറാഅത്ത്, സൂറത്തുൽ ഫാത്തിഹ ഓതാ, സൂറത്തുൽ നിസാഇന്റെ ദൈർഘ്യത്തിൽ, പിന്നെ റുക്കു, പിന്നെ എഴുത്തിതാൽ, സമിയല്ലാഹു ലിമൻ ഹമിദ, വീണ്ടും അതിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് വീണ്ടും ഖിറാഅത്ത്, സൂറത്തുൽ മാഇദയുടെ ദൈർഘ്യത്തിൽ, അല്ലെങ്കിൽ സൂറത്ത് ആറാഫിന്റെ ദൈർഘ്യം, അങ്ങനെയൊക്കെ കാണാം ഫുഖഹാക്കൾ വിശദീകരിച്ച്. പിന്നെ റുക്കു ദീർഘനേരം, പിന്നെ എഴുത്തിതാൽ, പിന്നെ സുജൂദ്, സുജൂദിനിടയിലുള്ള ഇരുത്തം വീണ്ടും സുജൂദ്, പിന്നെ തശഹുദ്, തശഹുദ് അത് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്കുള്ള ഉത്ബോധനം. തയ്യഫ്, ഇതാണ് ഇന്നത്തെ. ഇനി നമുക്ക് രണ്ട് ഹദീസുകൾ കൂടി ബാബിലുണ്ട്, അത് രണ്ടും വേറെ വേറെ മസാല കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇതിൽ കൂട്ടി എഴുതാതിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.